SBS റേഡിയോ. ഇത് കർക്കിടക മാസമാണെന്ന് മലയാളികളായ നമുക്കെല്ലാം അറിയാം. കർക്കിടകമെന്ന് പറയുമ്പോൾ കോരിച്ചൊരിയുന്ന മഴ പെയ്യുന്ന മാസം. മഴ പെയ്ത് തണുത്ത കാലാവസ്ഥയിൽ ഔഷധങ്ങൾക്ക് ഫലസ്ഥിതി കൂടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കർക്കിടകം ആയുർവേദ ചികിത്സയുടെ മാസം കൂടിയാണ്. ഈ കർക്കിടകക്കാലത്ത് ഓസ്ട്രേലിയയിലുള്ള മലയാളികളോട് കർക്കിടക ചികിത്സയുടെ പ്രാധാന്യത്തെപ്പറ്റി വിവരിക്കുകയാണ് സിഡ്നിയിൽ ആയുർവേദ ഡോക്ടറായ നിഖില വേണുഗോപാൽ. ഡോക്ടർ നിഖില, SBS മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം.
ഈ കർക്കിടക മാസത്തിൽ ആയുർവേദ ഡോക്ടർമാരെല്ലാം പൊതുവെ തിരക്കിലായിരിക്കും. ഇവിടെ ഓസ്ട്രേലിയയിൽ കർക്കിടകത്തിന്റെയും ആയുർവേദ ചികിത്സയുടെയും ഒക്കെ തിരക്കുണ്ടോ?
ഉറപ്പായിട്ടും ഓസ്ട്രേലിയയിലെ കർക്കിടക മാസത്തിന്റെ തിരക്ക് അത്യാവശ്യം ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ട്രീറ്റ്മെൻ്റ് ആയാലും ഔഷധ സേവനമായാലും ഔഷധങ്ങൾ മേടിക്കാനായാലും അത്യാവശ്യം നല്ല തിരക്ക് കണ്ടുവരുന്നുണ്ട്. ഇവിടെ ബേസിക് എയിം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഹെൽത്ത് പ്രിസേർവ് ചെയ്യുക, അയാൾക്ക് രോഗമുണ്ടെങ്കിൽ മാറ്റിക്കൊടുക്കുക എന്നുള്ളതാണ് ആയുർവേദത്തിൻ്റെ മുഖ്യ ലക്ഷണം എന്ന് പറയും. സ്വസ്ഥസ്യ സ്വാസ്ഥ്യ രക്ഷണം എന്ന് പറഞ്ഞാണ് എയിം ഓഫ് ആയുർവേദ എന്ന് പറഞ്ഞ് പറയണത്. അപ്പോൾ അത് മാക്സിമം ഫോളോ ചെയ്ത് അത് എങ്ങനെ ആ എയിം എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് മാക്സിമം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് ഈ കർക്കിടക മാസത്തിലാണെങ്കിലും. അതുകൊണ്ട് ഇങ്ങനെ കുറേ ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ട് ആൾക്കാർ കുറേ വരുന്നുണ്ട്. പേഷ്യൻസ് കുറേ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് കുറേ ആൾക്കാർ അപ്രോച്ച് ചെയ്യുന്നുണ്ട്.
ഓസ്ട്രേലിയയിൽ ജീവിക്കുന്ന ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം കർക്കിടക ചികിത്സയ്ക്കൊന്നും സമയം കിട്ടാറില്ല എന്ന് അറിയാമല്ലോ. ഇവിടെ കർക്കിടകത്തിനും ആയുർവേദ ചികിത്സയ്ക്കുമൊക്കെ ഒരു പ്രസക്തിയുണ്ടോ?
കർക്കിടക മാസത്തിൽ ശരിക്കും മരുന്ന് സേവിച്ചാൽ കൽപ്പാന്തം സസുഖം എന്ന ഒരു ആയുർവേദ മന്ത്രമാണത്. അത് നമ്മുടെ നാട്ടിലെ നമ്മൾ വളർന്നു വന്ന കൾച്ചറിൽ പറഞ്ഞു തന്നത് ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ 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 ഫോളോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വരും കാലങ്ങളിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ തിരക്കേട് കൂടാതെ നിന്ന് പോവാം, അസുഖം ഒന്നും അധികമൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയണത്. അപ്പോൾ അത് കാരണം തന്നെ കുറേ ആൾക്കാർ ഈ ഇത് അറിഞ്ഞതുകൊണ്ട് ഇത്തിരി ക്യൂരിയോസിറ്റി കൂടിയിട്ടുണ്ട്. അതെന്താണ്, അങ്ങനെയാണെങ്കിൽ ഹെൽത്തി എനിക്ക് ഹെൽത്തി ആയിട്ടിരിക്കാമെങ്കിൽ ഞാനിത് അഡോപ്റ്റ് ചെയ്തുകൂടെ എന്നുള്ളൊരു ഇത് വരുന്നുണ്ട്. അതുകൂടാതെ ഈ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ മഴക്കാലം ആയാലും ഓട്ടം സീസൺ ആയാലും വിൻ്റർ സീസൺ ആയാലും വർഷ ശരത് ഹേമന്തം എന്നാണ് ആയുർവേദത്തിൽ പറയുക. ഇത് മൂന്നെണ്ണവും ദക്ഷിണായനം സദേൺ സോൾട്ടൈസ് എന്നാണ് പറയണത്. ആ സമയത്ത് ഇതിനെ വിസർഗകാലം എന്നാണ് പറയുക. വിസർഗകാലം എന്ന് രണ്ട് കാലങ്ങളാണ്, ആദാനകാലവും വിസർഗകാലവും. വിസർഗകാലത്തിൽ ശരിക്കും ബലം ഭയങ്കരമായിട്ട് കൂടും, വിശപ്പ് അത്യാവശ്യം നല്ല രീതിയിലുണ്ടാവും. കാരണം ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം രാത്രി കൂടുതലാണ്. അപ്പോൾ അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ടൈം പീരീഡ് ലോങ്ങർ ആയതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ലോണം വിശക്കും. അപ്പോൾ ആ ഡൈജസ്റ്റീവ് ഫയർ ഹൈ ആണ്. അപ്പോൾ ഒരു ദിനചര്യ നമ്മളെങ്ങനെ ഒരു സീസണിൽ ഫോളോ ചെയ്യണു എന്നുള്ളത് കർക്കിടക മാസത്തിൽ മാത്രമല്ല എല്ലാ കാലാവസ്ഥയിലും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് കൊണ്ടുവരുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു സീസണിൽ നിന്ന് വേറെ സീസണിലേക്ക് മാറുമ്പോൾ ഇൻ്റർ സീസണൽ പീരീഡ് എന്ന് പറയും, അല്ലെങ്കിൽ ഋതുസന്ധി എന്ന് പറയും. ആ സമയത്ത് ഒരു സീസണിൽ നിന്ന് ഇപ്പോൾ വേനൽക്കാലത്തിൻ്റെ ആചാരങ്ങൾ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത സീസണിലേക്ക് നമ്മൾ വരികയാണ്. അടുത്ത സീസണിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ആചാരങ്ങൾ അഡോപ്റ്റ് ചെയ്യണം. അപ്പോൾ ആ ടൈമിൽ, ആ ഗ്യാപ്പിൽ, ആ ഇത് രണ്ട് സീസണിൻ്റെ ഗ്യാപ്പിൽ അപ്പോൾ ഈ ഇമ്മ്യൂണിറ്റി ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ ഈ ഉള്ള വൈറസും സംഭവങ്ങളും എല്ലാം നമ്മളെ വന്ന് പിടികൂടാനുള്ള ചാൻസസ് അവിടെ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അങ്ങനെ അസുഖങ്ങൾ കൂടുതൽ വരുന്ന കാലമാണ് കർക്കിടക മാസം എന്നാണ് നമ്മൾ പറയണത്. ഭയങ്കര അറ്റാക്ക് റേറ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ബോഡിയെ പ്രിസേർവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറേ ചികിത്സകളും ആചാരങ്ങളും ചെയ്യണം.
ശരിയാണ്, ഓസ്ട്രേലിയയിൽ ഒട്ടേറെ ആളുകളെ ഫ്ലൂ ബാധിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. കാലാവസ്ഥയുടേതായിരിക്കും, നമുക്ക് അതിലേക്ക് പിന്നീട് വരാം. ഡോക്ടർ നിഖില, ഓസ്ട്രേലിയയിലെ ഇപ്പോഴത്തെ ഈ തണുത്ത കാലാവസ്ഥ ആയുർവേദ ചികിത്സയ്ക്ക് നല്ലതാണോ? ഈ കർക്കിടക ചികിത്സാരീതിയും കാലാവസ്ഥയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ?
ചികിത്സാരീതികൾക്ക് കാലാവസ്ഥയായിട്ട് ഉറപ്പായിട്ടും ബന്ധമുണ്ട്. നാട്ടിലുള്ള അതേ കാലാവസ്ഥ രീതികൾ നമ്മൾ ഇവിടെ ഫോളോ ചെയ്യാൻ ഒരു പരിധിവരെ നമുക്ക് പറ്റില്ല. നാട്ടിൽ യൂസ് ചെയ്യണ മരുന്നുകൾ ഇവിടെ അവൈലബിൾ, എല്ലാ മരുന്നുകളും ഇവിടെ അവൈലബിൾ ആവണമെന്നുമില്ല. അപ്പോൾ ആ കാലാവസ്ഥയുടെ ഇത് വെച്ചിട്ട്, ഇപ്പം നാട്ടിൽ മഴക്കാലമാണ്, ഇവിടെ വിന്ററാണ്, വല്ലപ്പോഴും മഴ പെയ്യുന്നു, അതിന് അനുയോജ്യമായിട്ട് വേണം മരുന്ന് കൊടുക്കാനും നമ്മൾ ചെയ്യണ ചികിത്സ ചെയ്യാനും. നാട്ടിലെ സെയിം ഇത് വെച്ചിട്ട് കർക്കിടക കൂട്ട്, കർക്കിടക കഞ്ഞി എന്നൊക്കെ പറയും, അത് ഇവിടെയും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൽ യൂസ് ചെയ്യണ മരുന്നുകളുടെയും അല്ലെങ്കിൽ ചെയ്യണ ആചാരങ്ങളുടെയും ഡിഫറൻസ് അതിനെ ഭയങ്കരമായിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് കൂട്ടണം.
കുറച്ച് മുമ്പ് പറഞ്ഞ ഒരു കാര്യത്തെപ്പറ്റി ഒന്ന് ചോദിച്ചോട്ടെ, ഈ ഫ്ലൂവിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള ശേഷി കർക്കിടക ചികിത്സ കൊണ്ടൊക്കെ കിട്ടുമോ?
ഉറപ്പായിട്ടാവും. ഫ്ലൂ പോലെയുള്ള അസുഖങ്ങൾ, കാൽമുട്ട് വേദന, ഫ്ലൂ സംഭവങ്ങൾ വരുന്നത് ശരിക്കും ഈ സമയത്ത് ഞങ്ങൾ ആയുർവേദക്കാർ പറയണ വാദപ്രകോപം ഉണ്ടാവും. അപ്പോൾ വാദഹരമായിട്ടുള്ള സംഭവങ്ങൾ ചെയ്യണം, വാദഹരമായിട്ടുള്ള ആചാരങ്ങളും എല്ലാം ചെയ്യണം എന്നാണ് പറയണത്. ഫ്ലൂവിന് ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ട്. കാരണം ഫ്ലൂ ശരിക്കും വരുന്നത് നമ്മുടെ ശരീരത്തിൽ ആ രോഗപ്രതിരോധ ശക്തി കുറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വൈറസിൻ്റെ ഒരു റിസൾട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ആ ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു, എല്ലാ അസുഖങ്ങളും അങ്ങനെ തന്നെയാണ്, അതിൻ്റെ ഒരു റിസൾട്ടാണ് ഒരു അസുഖം. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസും ഇതും ഈ കർക്കിടക മാസത്തിലുണ്ട്. ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഡിഫറൻസും കാണപ്പെടുന്നുണ്ട്.
ഓസ്ട്രേലിയയിൽ ഒരു ഡോക്ടറുടെ മേൽനോട്ടത്തിൽ കർക്കിടക ചികിത്സയൊക്കെ കിട്ടുന്നതിന് പരിമിതികളുണ്ട്. ഇവിടെ എങ്ങനെയാണ് കർക്കിടക ചികിത്സ അല്ലെങ്കിൽ കർക്കിടക ജീവിത രീതി പിന്തുടരാൻ സാധിക്കുന്നത്?
കർക്കിടക ജീവിത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ തുടക്കത്തിൽ രാത്രികൾ കൂടുതലാണ്. അപ്പോൾ നാച്ചുറലി രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഈ തിരക്കായ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന്, ചിലപ്പോൾ ഒരു ബ്രെഡായിരിക്കും, എന്തെങ്കിലും പെട്ടെന്ന് കഴിച്ചിട്ട് പോകാനുള്ള തിരക്കാണ്. ശരിക്കും രാവിലത്തെ ഭക്ഷണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ പറയും. കർക്കിടക മാസത്തിലും ആ സെയിം പ്രിൻസിപ്പിളാണ്. ഈ സമയത്ത് ശരിക്കും ആയുർവേദം പറയണത് എനർജി കൂട്ടണം എന്ന് വെച്ചാൽ മധുരമുള്ള മധുര ലവണം അമ്ലം എന്നാണ് പറയണത്. സോൾട്ടായിട്ട്, സോറായിട്ട്, മധുരമായിട്ടുള്ള ഭക്ഷണങ്ങൾ സേവിക്കണം. ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ സേവിച്ചാൽ ഭയങ്കര നല്ലതാണ്. കാരണം ഡൈജസ്റ്റീവ് ഫയർ ഭയങ്കര കൂടുതലായിരിക്കും. അതുമല്ല, ഈ നാച്ചുറലി ഈ മാസത്തിൽ പറയും സോമോഹി ബലവാൻ എന്ന് പറയും, മൂൺ ഭയങ്കര പവർഫുള്ളായിരിക്കും. ഈ ഭൂമിയിൽ ശരിക്കും കാറ്റും മഴയും എല്ലാം കൊണ്ടും ഭയങ്കര തണുപ്പും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മുടെ ശരീരത്തിനെ, പ്രകൃതി, കാലം, ദേഷ്യം, ദൂഷ്യം എല്ലാം നമ്മുടെ ശരീരത്തിനെ ബാധിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ആചാരങ്ങളും അതുപോലെ ആയിരിക്കണം. രാവിലെ എഴുന്നേറ്റ് കൃത്യമായി ഭക്ഷണം കഴിക്കുക, കുടിക്കണ വെള്ളം, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂട് തിളപ്പിച്ചാറ്റി കുടിക്കുക എന്ന് പറയും, കാരണം ഇളം ചൂടുവെള്ളം കുടിക്കുക എന്ന് പറയും. അങ്ങനെ കുറച്ച് കുറച്ച് ആചാരങ്ങൾ നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതിനെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറയും. ഈ സമയത്ത് നമുക്കറിയാം, ഇപ്പോൾ തണുപ്പ് കാലത്ത് ഐസ്ക്രീം കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ തണുപ്പുള്ള സാധനങ്ങളൊന്നും കഴിക്കാൻ പാടില്ല എന്നറിയാം. അപ്പോൾ അതുപോലെ നമ്മൾ തന്നെ കുറച്ച് കുറച്ച് ലൈഫ് സ്റ്റൈൽ രീതികൾ നമ്മുടെ ബോഡി, ശരിക്കും നമ്മുടെ ബോഡിയെ നമ്മളറിയാവുന്നതിനേക്കാൾ കൂടുതൽ ആർക്കും അറിയില്ല. നമ്മുടെ ബോഡിയുടെ ഓരോരോ സംഭവങ്ങൾ നമുക്ക് തന്നെ നല്ലോണം അറിയാം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഓരോരോ ആചാരങ്ങൾ കൊണ്ടുവരണം.
പ്രിയ ശ്രോതാക്കളെ, കർക്കിടക മാസത്തിലെ ആയുർവേദ ജീവിത രീതിയുടെ പ്രാധാന്യത്തെപ്പറ്റി സിഡ്നിയിൽ ആയുർവേദ ഡോക്ടറായി പ്രവർത്തിക്കുന്ന നിഖില വേണുഗോപാലാണ് എസ് ബി എസ് മലയാളത്തിൽ സംസാരിക്കുന്നത്. ഡോക്ടർ, ഈ കർക്കിടക കഞ്ഞി കർക്കിടക മാസത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. മലയാളികളായ ഒട്ടുമിക്ക ആളുകളും ഈ കർക്കിടക കഞ്ഞി പലപ്പോഴും സേവിച്ചിട്ടുമുണ്ടാകും. ഓസ്ട്രേലിയയിൽ ഇത് എത്രത്തോളം പ്രായോഗികമാണ് ഒന്ന് വിശദീകരിക്കാമോ?
കർക്കിടക കഞ്ഞി അല്ലെങ്കിൽ ഔഷധക്കഞ്ഞി കർക്കിടക മാസത്തിൽ ഭയങ്കര പോപ്പുലറായിട്ടുള്ളൊരു സംഭവമാണ്. കർക്കിടക കൂട്ട് ഭയങ്കര പോപ്പുലറാണ്. നാട്ടിൽ നമ്മളിതിൽ യൂസ് ചെയ്യണത് ദശമൂല ചൂർണം യൂസ് ചെയ്യും, പിന്നെ ദശപുഷ്പങ്ങൾ യൂസ് ചെയ്യും. അതായത് വിഷ്ണുക്രാന്തി, കറുക, മുയൽ ചെവിയൻ, മുക്കൂറ്റി, തിരുതാളി, ചെറുള, കയ്യൂന്നി, പൂവാങ്കുറുനില, നിലപ്പന, ഇതൊക്കെയാണ് യൂസ് ചെയ്യണത്. പിന്നെ അതിൻ്റെ കൂടെ ജീരകം, നമ്മുടെ അരി, ഞവരരിയാണ് യൂസ് ചെയ്യണത്. അത് കൂടാതെ തന്നെ ശർക്കര, ഇതൊക്കെ അതാത് ഗ്രാമും അതാത് സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട്. വെള്ളമായാലും ഇതിൽ വെള്ളം തിളപ്പിക്കുമ്പോൾ നമ്മൾ വെള്ളമായാലും ഇതിൽ യൂസ് ചെയ്യണ വെള്ളത്തിനൊരു പ്രത്യേക അളവുണ്ട്. അപ്പോൾ അത് വച്ചിട്ടാണ് നമ്മൾ ശരിക്കും കർക്കിടക കഞ്ഞി പ്രിപ്പയർ ചെയ്യണത്. ഓസ്ട്രേലിയയിൽ ഇത് കർക്കിടക കൂട്ടായിട്ട്, ഇപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് മിക്ക പല പല ഔഷധശാലകളിലും കർക്കിടക കൂട്ട് ആയിട്ട് കൊടുക്കും. കർക്കിടക കൂട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ കൂട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നമുക്കത് തന്നെ കഞ്ഞിയായിട്ട് ഇത് ചെയ്യാം. അല്ലാതെ നോർമൽ രീതിയിൽ ഈ സമയത്ത് ശരിക്കും നമ്മൾ അരി, ഞവരരി, ശർക്കര ഇതിൻ്റെയൊക്കെ ക്യാരക്ടേഴ്സ് നോക്കി, ഞവരരി, ശർക്കര, ജീരകം, പിന്നെ ദശമൂല ചൂർണം ഇതൊക്കെ വച്ചിട്ട് നമ്മൾ തന്നെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നതും കണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മധുരം എല്ലാത്തിൻ്റെയും പ്രോപ്പർട്ടീസ് നോക്കിയാൽ എല്ലാം ആ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടാണ് വരുന്നത്. എല്ലാം ആ പ്രോപ്പർട്ടി ഇപ്പോൾ വാദത്തിനെ ഹരിക്കുന്നു അല്ലെ, വാദത്തിനെ ശമിപ്പിക്കുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കർക്കിടക കഞ്ഞി കുടിച്ചു, എല്ലാം ചെയ്തു, പക്ഷേ നമ്മൾ നമ്മുടെ പഴയ ലൈഫ് സ്റ്റൈൽ തന്നെ ചെയ്യുകയാണെങ്കിൽ അതിൽ വലിയ ഉപയോഗങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡും ലൈഫ് സ്റ്റൈലും ഡയറ്റും മോണിറ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ള കാലം സസുഖം ആയിട്ട് മുന്നോട്ട് പോവാം.
വളരെ നന്ദി ഡോക്ടർ നിഖില. കർക്കിടക ചികിത്സയുടെ പ്രാധാന്യത്തെപ്പറ്റിയും ജീവിത രീതിയെപ്പറ്റിയും SBS മലയാളത്തോട് ഇത്രയും സമയം സംസാരിച്ചതിന്
താങ്ക് യു.
Enjoy more stories in your language by visiting sbs.com.au.